ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. 1824 May 7 ബീഥോവൻ്റെ 9 സിംഫണി ആദ്യമായി അരങ്ങേറിയത് വിയന്നയിൽ. അതായത് ഇത് 2024 ഈ മെയ് മാസത്തിലാണ്, 200 കൊല്ലങ്ങൾക്ക് മുൻപ് മഹത്തായ 9 സിംഫണി ആദ്യമായി അരങ്ങേറിയത്. പാശ്ചാത്യ സംഗീത ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി അത് മാറുകയായിരുന്നു. ആ മഹാസംഭവത്തിൻ്റെ 200 വാർഷിക വേളയിൽ ദില്ലി ദാലി പോഡ്കാസ്റ്റ് 9 സിംഫണിക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഭാഷണമാണ് അവതരിപ്പിക്കുന്നത്. ലോകമാകമാനം സംഗീത പ്രണയികൾ ഈ 200 വാർഷികം ആഘോഷിക്കുമ്പോൾ വിനീതമായ ഒരു രീതിയിൽ ഈ മലയാള പോഡ്കാസ്റ്റും അതിൽ പങ്കുചേരുകയാണ്. ഒരു പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കപ്പെടുന്ന പാശ്ചാത്യ ശാസ്ത്രീയ സംഗീത ശില്പങ്ങളിലൊന്നാണ് ബീഥോവൻ്റെ 9 സിംഫണി. ഈ സംഗീത ശില്പത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും പാശ്ചാത്യ സംഗീത ചരിത്രത്തിൽ ബീഥോവൻ്റെ ഈ സിംഫണിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും 1820 ബീഥോവൻ്റെ ജീവിതാവസ്ഥകളും ഈ സംഗീത ശില്പവും എങ്ങനെ ഇഴപിരിഞ്ഞു കിടക്കുന്നു എന്നതുമൊക്കെ ചർച്ച ചെയ്യുവാൻ ദില്ലി ദാലിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് പാശ്ചാത്യ ശാസ്ത്രീയ സംഗീത വിദ്യാർത്ഥിയായ മിലൻ മനോജാണ്. അദ്ദേഹം മോസ്കോവിൽ അവസാന വർഷ പാശ്ചാത്യ ശാസ്ത്രീയ സംഗീത വിദ്യാർത്ഥിയാണ്. അദ്ദേഹം തൃശ്ശൂരുകാരനാണ്. അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മോസ്കോയിൽ നിന്ന് അദ്ദേഹം ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റിൽ പങ്കുചേരാൻ എത്തിയിരിക്കുകയാണ്. സ്വാഗതം മിലൻ.
നമസ്കാരം. ഈ പോഡ്കാസ്റ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. താങ്ക് യു സർ.
നമുക്ക് സംഭാഷണത്തിലേക്ക് പ്രവേശിക്കാം മിലൻ. പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൽ 9 സിംഫണിക്കുള്ള പ്രാധാന്യം എന്താണ്? 9 സിംഫണി ഇല്ലാതെ ബീഥോവൻ്റെ ജീവിതം പൂർത്തിയാകുന്നില്ല. അതുപോലെ തന്നെ 9 സിംഫണി ഇല്ലാതെ മനുഷ്യ സംസ്കാരവും പൂർത്തിയാകുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്?
ആ കാരണം നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആ സമയത്തുള്ള ടെൻഡൻസീസ് നമ്മൾ മനസ്സിലാക്കണം. അതായത് എങ്ങനെയാണ് ആൾക്കാർ ജീവിച്ചിരുന്നത്, എന്തിലൂടെയാണ് ആൾക്കാർ കടന്നുപോയത് ആ സമയത്ത്. കാരണം അത് ഭയങ്കര ഒരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഭയങ്കര പ്രയാസമായിട്ടുള്ളൊരു ഒരു സമയമായിരുന്നു. ഫ്രഞ്ച് റെവല്യൂഷൻ, അത് കഴിഞ്ഞ നെപ്പോളിയന്റെ ഇൻവേഷൻ, അത് കഴിഞ്ഞ ഓസ്ട്രിയയില് ഉള്ള റൂളറാണ് മെറ്റെർനിക്ക്. ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു റൂളറായിരുന്നു. ആ സമയത്ത് ആൾക്കാർ ഭയങ്കര സപ്രസ്ഡ് ആയിരുന്നു. ഈ ആൾക്കാർക്ക് ഫ്രീഡം ഉണ്ടായിരുന്നില്ല. ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അതായത് മീഡിയ സപ്രഷൻ, ആർട്ടിസ്റ്റിന്റെ സപ്രഷൻ, അവർക്ക് ഗവൺമെന്റിന്റെ ഡോക്ട്രൈനെതിരെ ഒന്നും പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതൊരു ക്രൈം ആയിട്ടാണ് അവർ കാണാം. അപ്പോ ഈ ക്ലാസിക് ആ പീരീഡ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ പീരീഡാണ്. ഈ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രത്യേകതകളുണ്ട്. അതായത് ഒരു ഓർഡർ ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്, എല്ലാം ഓർഗനൈസ്ഡ് ആണ്. അതാണ് ക്ലാസിക്കൽ പീരീഡിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഈ ബീഥോവനാണ് ഈ 9th സിംഫണിയിൽ ആദ്യമായിട്ടാണ് ഈ ക്ലാസിക്കൽ ടെൻഡൻസീസ് നിന്ന് ബ്രേക്ക് ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പോ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം വേറെ എന്താണെന്ന് വെച്ചാൽ, ഈ 9 സിംഫണിയിൽ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഇത്രയും പോപ്പുലർ ആവാൻ കാരണം 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫാക്ടർ മ്യൂസിക്കൽ ഫാക്ടറാണ്. അതായത് എങ്ങനെയാണ് ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ടെൻഡൻസീസ് ആണ് ബ്രേക്ക് ചെയ്തത്. ആദ്യമായിട്ടാണ് ഒരു ഇന്നോവേഷൻ പോലെയാണ് ഈ 9th സിംഫണി ആ സമയത്ത്. രണ്ടാമത്തെ ഫാക്ടറാണ് പൊളിറ്റിക്കൽ ഫാക്ടറാണ്. മ്യൂസിക്കിന് ഇത്രയും വെയിറ്റേജ് ഉള്ള ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് മ്യൂസിക്കിലൂടെ ചെയ്യാം എന്ന് ആദ്യമായിട്ടാണ് ആൾക്കാർ അങ്ങനെ കാണുന്നത്. അതും ബീഥോവൻ ചെയ്ത രീതി എക്സ്ട്രീംലി ജീനിയസ് ആണ്. കാരണം ആദ്യമായിട്ടാണ് മ്യൂസിക്കൽ ആസ്പെക്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു സിംഫണിയിൽ, ബീഥോവന് മുമ്പും സിംഫണീസ് ഉണ്ടായിരുന്നു കുറെ ക്ലാസിക്കൽ അറിയും, ഹൈഡൻ, മോസാർട്ട്, അവര് സിംഫണീസ് കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു സിംഫണിയിൽ കൊയർ ചേർക്കുന്നത്. ആദ്യമായിട്ടാണ്. അത് ഒരു ഇന്നോവേഷൻ ആയിരുന്നു. ആൾക്കാർ അത് ഫസ്റ്റ് ആ പ്രീമിയറിൽ കണ്ടപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഒരിക്കലും കാണാത്ത കാര്യമാണ്. ആ സമയത്ത് അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻ ആയിരുന്നു. അതും പിന്നെ ഉള്ളിലത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് മ്യൂസിക്കൽ സ്ട്രക്ചർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിലത്തെ ഫോമും സ്ട്രക്ചറും നമ്മൾ നോക്കുമ്പോൾ ടൊണാലിറ്റീസും, അതായത് എങ്ങനെയാണ് മ്യൂസിക് ഒരു കീയിൽ നിന്ന് വേറെ കീയിലേക്ക് മോഡുലേറ്റ് ചെയ്യണത്, ആ പല രീതികൾ ക്ലാസിക്കൽ പീരീഡിൽ ഓൾറെഡി ട്രഡീഷൻസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ബീറ്റോവൻ ആ രീതികളെന്ന് പുറത്തേക്ക് വരാണ്, അതായത് എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യണേ. അതാണ് മ്യൂസിക്കൽ ഫാക്ടേഴ്സ്. പൊളിറ്റിക്കൽ പറയുകയാണെങ്കിൽ ഈ നാലാമത്തെ ഭാഗം, ഫോർത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നതാണ് ഓട്ടു ജോയ്.
ഓട്ടു ജോയ്.
ഓട്ടു ജോയ്, അതെ. ഈ ഓട്ടു ജോയ് ആണ് ഈ ഒമ്പതാമത്തെ സിംഫണിയുടെ സെൻട്രൽ ഫോക്കസ്. അതായത് അതിലോട്ടാണ് ഈ ഫുൾ ഫസ്റ്റ് മൂന്ന് മൂവ്മെന്റ്സ് ബിൽഡപ്പ് ആവുന്നത്, അതിലോട്ടാണ്, അതാണ് ഗോൾ. അപ്പോ അത് ഒരു മെസ്സേജ് ആണ് കൺവേ ചെയ്യുന്നത്. മെസ്സേജ് എന്ന് പറയുന്നത് ആ സമയത്താണെങ്കിൽ പൊളിറ്റിക്കൽ ഭയങ്കര ഡിഫിക്കൽട്ട് ടൈംസ് ആണ്, ആൾക്കാർ ഭയങ്കര സെപ്പറേറ്റഡ് ആണ്, ഭയങ്കര പേടിയാണ്, എല്ലാവർക്കും ഒന്നും പറയാനും പാടില്ല, സപ്രഷൻ ആണ്. ആ സമയത്ത് ബീറ്റോവൻ ആ മെസ്സേജ് ഓഫ് ഫ്രീഡം ആൻഡ് പീസ് കൺവേ ചെയ്യണ രീതി, അതാണ് ബീറ്റോവന്റെ ജീനിയസ്. കാരണം ഈ നാലാമത്തെ ഭാഗത്തിൽ, ഫോർത്ത് മൂവ്മെന്റിൽ, ഓട്ടുജോയില് ഓട്ടുജോയ് ആണെന്ന് വിളിക്കുക, പക്ഷെ ആക്ച്വലി ബീറ്റോവൻ അത് അങ്ങനെ നെയിം ചെയ്തില്ല,
അതെ.
അതാണ് യൂസ് ചെയ്തത്. പക്ഷെ നെയിം ഓഫ് ദ മൂവ്മെന്റ് ഇസ് ഫിനാലെ, അതായത് അവസാനത്തെ ഭാഗം.
അവസാനത്തെ ഭാഗം.
അതെ, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ആക്ച്വലി ഒരു പോയം എന്നാണ്.
ഷില്ലർ.
ആ പോയം ഷില്ലർ, അതെ, ഷില്ലർ 15 വയസ്സ് ബീറ്റോവൻ ആയിരുന്നപ്പോ ഷില്ലർ കമ്പോസ് ചെയ്ത എഴുതിയ കവിയാണ്, കവിതയാണ്.
കവിതയാണ്.
അതെ. അപ്പോ ആ കവിതയില് കുറച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് കാരണമാണ് അത് അത്രയ്ക്കും എക്സ്പ്ലോഡ് ചെയ്തത്, അത്രയ്ക്കും പോപ്പുലറൈസ് ആയി. കാരണം ആ സമയം ഡിഫിക്കൽട്ട് ടൈം ആയിരുന്നു. പിന്നെ ആ പോയമിൽ എലമെന്റ്സ് ഓഫ് ഗോഡ് ഉണ്ട്, റിലീജിയൻ ഉണ്ട്, യൂണിറ്റി ഉണ്ട്, യൂണിവേഴ്സൽ ബ്രദർഹുഡ്, ഫ്രീഡം, പീസ്, ഈ ആറ് കാര്യങ്ങളാണ് അതിലുള്ളത്. അതുള്ള കാരണമാണ് അത്രയ്ക്ക് അത് പോപ്പുലറൈസ് ആയത്. അതിലത്തെ ടെക്സ്റ്റ് ആണ് എല്ലാവർക്കും അറിയണ ഒരു പോയം, അതിലത്തെ എല്ലാവർക്കും അറിയണ ടെക്സ്റ്റും വേർഡ്സും ആണ് ബീറ്റോവൻ ഈ നാലാമത്തെ ഭാഗത്തിൽ ഉപയോഗിച്ചത്.
ഉപയോഗിച്ചത്.
അതെ. അപ്പോ ആ കൺവേ ചെയ്യണ രീതി, അതിന്റെ എഫിഷ്യൻസി നന്നായിട്ട് കൂടി, ബീറ്റോവന്റെ എയിം, അതിന്റെ ആ മെസ്സേജ് എത്രയും മാക്സിമം ആൾക്കാർക്ക് സ്പ്രെഡ് ചെയ്യുക, അത് അതിന് വേണ്ടിയിട്ട് അത് ശരിക്കും ഒരു എക്സലന്റ് ചോയ്സ് ആയിരുന്നു, ഭയങ്കര എഫിഷ്യന്റും എക്സലന്റ് ചോയ്സ് ആയിരുന്നു. അപ്പോ ഇതാണ് മ്യൂസിക്കൽ ആസ്പെക്ടും പൊളിറ്റിക്കൽ ആസ്പെക്ട് കാരണമാണ്.
ഈ മിലനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മിലൻ പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതം മോസ്കോയിൽ പഠിക്കുന്നു എന്നത് മാത്രമല്ല, മിലനൊരു വളരെ ഉന്നത മൂല്യമുള്ള ഒരു പിയാനോ വാദകനും കൂടിയാണെന്നുള്ളതാണ്. ഈ അത് 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 ഞാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു. ഒരു ഒരു പെർഫോമർ ഒൻപതാം സിംഫണിയെ മനസ്സിലാക്കുന്നത് കൂടിയാണ്. സത്യത്തിൽ ഒരു സംഗീത വിദ്യാർത്ഥിയോ ഗവേഷകനോ ഉപരി ഒരു പെർഫോമർ ഈ സംഗീതത്തിനെ മനസ്സിലാക്കുന്നതാണ് ഈ സംഭാഷണത്തെ ഒരുപക്ഷെ വ്യത്യസ്തമാക്കാൻ പോകുന്നത്. ഈ ദിലീതലിയുടെ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ ശാസ്ത്രീയ സംഗീത ഈ അനുശീലനത്തിൽ ഒരച്ചടക്കമോ പരിചയമോ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. പൊതുവേ ഈ പോഡ്കാസ്റ്റിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ സംഗീതമുണ്ട്, ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതം നമ്മൾ സ്ഥിരമായി ചർച്ച ചെയ്യുന്നതാണ്. എങ്കിൽ പോലും പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ സാങ്കേതിക വശങ്ങളും ഒന്നും ഒരിക്കലും ഈ പോഡ്കാസ്റ്റിൽ വിഷയമായിട്ടില്ല. ഞാൻ പലപ്പോഴും പല പല പാശ്ചാത്യ സംഗീത ശില്പങ്ങളെക്കുറിച്ചും സംഗീതകാരന്മാരെക്കുറിച്ചും ഒക്കെ അവതരിപ്പിക്കാറുണ്ടെങ്കിൽ പോലും, അതുകൊണ്ടാണ് ഒരു സിംഫണിയുടെ ഈ സിംഫണിയുടെ ഒൻപതാം സിംഫണിയുടെ ഘടനയെക്കുറിച്ച് ആമുഖമായിട്ട് പറയാമോ? അതായത് ആകെയുള്ള നാല് മൂവ്മെൻറ്റ്സ് അത് എങ്ങനെയാണ്, അത് അതിനെക്കുറിച്ച് ഒന്ന് ചുരുക്കി ഒന്ന് പറയുകയാണെങ്കിൽ കേൾക്കുന്നവർക്ക് അതൊരു പ്രയോജനമായിരിക്കും.
ഓക്കെ. ഈ ഒമ്പതാമത്തെ സിംഫണി എന്ന് പറയുന്നത് ഫസ്റ്റ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഡിഫറൻസ്, വ്യത്യാസം എന്ന് പറയുന്നത് വേറെ സിംഫണീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പൊ പറഞ്ഞത് കൊയറാണ്, കൊയറിന്റെ ഫാക്ടറാണ്. അത് നാലാമത്തെ ഭാഗത്തിലുള്ളതാ. നാല് ഭാഗങ്ങളാണ്, ഫസ്റ്റ് മൂന്ന് ഭാഗങ്ങൾ മൂവ്മെന്റ്സ് എന്നാണ് പറയാ ടെർമിനോളജിയിൽ. ഫസ്റ്റ് മൂന്ന് ഭാഗങ്ങൾ ഇൻസ്ട്രുമെന്റൽ ആണ്, അതായത് ഇൻസ്ട്രുമെന്റൽ ഇൻ ദ സെൻസ് അത് നാലാം ഭാഗത്തിലേക്കുള്ള ഒരു ബിൽഡപ്പ് ആണ്. അങ്ങോട്ടാണ് നമ്മൾ നമ്മുടെ ടാർഗറ്റ് നാലാമത്തെ മൂവ്മെന്റ് ആണ്. പിന്നെ വേറൊരു ചേഞ്ച് ബീറ്റോവൻ നയൻ സിംഫണിയിൽ സാധാരണ കാണാത്ത ഒരു കാര്യമാണ്. അതായത് ഈ സിംഫണിയിൽ ആദ്യം വരുന്ന ഫസ്റ്റ് ഭാഗം ഫാസ്റ്റ് ഫാസ്റ്റ് ആണ്, സെക്കൻഡ് ഭാഗം സ്ലോ, തേർഡ് ഭാഗം ഫാസ്റ്റ്, ഫോർത്ത് ഭാഗം അതിനേക്കാളും ഫാസ്റ്റ് ആണ്. അങ്ങനെയാണ് സാധാരണ സിംഫണീസ് പോവാം ക്ലാസിക്കൽ പീരീഡിൽ. പക്ഷെ ബീറ്റോവൻ ഇവിടെ ചെയ്യുന്നത് ഫസ്റ്റ് ഫസ്റ്റ് മൂവ്മെന്റ് ഫാസ്റ്റും സെക്കൻഡ് മൂവ്മെന്റ് ഫാസ്റ്റും തേർഡ് മൂവ്മെന്റ് ആണ് സ്ലോ ചെയ്യണേ സെക്കൻഡ് മൂവ്മെന്റിന് പകരം. അപ്പോ അതിനും അത് ബീറ്റോവൻ അങ്ങനെ ചെയ്യാനും കാരണമുണ്ട്, അത് വേറെ കാരണമുണ്ട്, അപ്പോൾ അത് പറയാം. ഫസ്റ്റ് ഭാഗം പ്യുവർലി ക്ലാസിക്കൽ സ്ട്രക്ചറിലും ഫോമിലുമാണ് ബീറ്റോവൻ കമ്പോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതേസമയം അതിൽ കുറച്ച് ഡീവിയേഷൻസ് കാണും. ബീറ്റോവൻ ആ ക്ലാസിക്കൽ ടെൻഡൻസീസ് നിന്ന് പുറത്തേക്ക് വരാൻ വരുന്ന ഡീവിയേഷൻസ് അതിൽ കാണാം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് സൊണാറ്റ ഫോം എന്നാണ് മ്യൂസിക്കൽ ടേംസിൽ.
അതെ,
ഈ സൊണാറ്റ ഫോമിൽ മൂന്ന് സെക്ഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത് ആ ഫസ്റ്റ് ഭാഗത്തിൽ തന്നെ ഉള്ളിൽ. ഈ ലാസ്റ്റ് ഭാഗം അതിന്റെ പേരാണ് കോഡ. കോഡ എന്ന് പറയുന്നത് സാധാരണ ക്ലാസിക്കൽ സിംഫണീസിൽ അത് വളരെ ഒരു ചെറിയൊരു സെക്ഷനാണ്. പക്ഷെ ഈ ഫസ്റ്റ് മൂവ്മെന്റിൽ ആ കോഡ ഭാഗം മാത്രം 25% ഓഫ് വോളിയൂമാണ് ആ ഫുൾ ഫസ്റ്റ് മൂവ്മെന്റിന്റെ. അത് വലിയൊരു ഇന്നോവേഷനാണ്, ഇതുവരെ കാണാത്ത ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു ABA സ്ട്രക്ചറാണ്. നമ്മൾ പോയമിലും പോയട്രിയിലും അതിലും കാണുന്ന അതുപോലത്തെ സ്ട്രക്ചറാണ് ABA സ്ട്രക്ചർ, ടേണറി ഫോം എന്നാണ് പറയുക അതിൽ. അതും സ്ലോ മൂവ്മെന്റിന് പകരം സെക്കൻഡ് മൂവ്മെന്റ് ബീറ്റോവൻ ആക്കണം, അതൊരു ഇന്നോവേഷൻ ആണ് ആക്ച്വലി. പിന്നെ അതില് അതിന്റെ ഉള്ളില് മ്യൂസിക് എങ്ങനെ ഫ്ലോ ചെയ്യണം, ഒരു കീന്ന് വേറെ കീയിലേക്ക് എങ്ങനെ മോഡുലേറ്റ് ചെയ്യുന്ന രീതി, അതും ബീറ്റോവൻ മുമ്പ് കാണാത്ത ടെൻഡൻസീസ് ആണ് ഇതിൽ കാണുന്നത്. അതായത് റൊമാൻറ്റിക് ഏറിയയിലേക്ക് കുറച്ച് നമ്മൾ പുള്ളി ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നതാണ് ഈ സ്ലോ ലിറിക്കൽ ആയിട്ടുള്ള ഭാഗം. ഈ അതിന്റെ മാർക്കിംഗ് ബീറ്റോവൻ തരുന്നത് എന്താണെന്ന് വെച്ചാൽ വെരി സ്ലോ
ഈ
ആൻഡ്
മൂന്നാമത്തെ
സിംഗിംഗ്.
ഭാഗത്തിലല്ലേ ഈ കുറച്ച് മെലങ്കളിക് ഒക്കെ ആയിരുന്നു?
അതെ അതെ, അതാണ് അതാണ് ലിറിക്കൽ ആസ്പെക്ട്, അതിന്റെ ലിറിക്കൽ ആസ്പെക്ടും. പിന്നെ ബീറ്റോവൻ തരുന്ന മാർക്കിംഗ് ആണ് വെരി സ്ലോ ആൻഡ് സിംഗിംഗ് ലൈക്ക്, അതാണ് അതിന്റെ ഹെഡ്, ഏറ്റവും ആദ്യം കാണുന്ന റിമാർക്കാണ് ബീറ്റോവന്റെ.
ഞാൻ
അപ്പോ
ഞാൻ ഈ
അതിലുള്ള
ഞാൻ മില്ലിനോട് സംസാരിക്കുവാൻ വേണ്ടി ഗൃഹപാഠം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ സ്കോർ ഈ മ്യൂസിക് നോട്ട്സിന്റെ സൈഡിൽ എഴുതിയിരുന്ന കമന്റ്സ് ഒക്കെ വായിക്കുമായിരുന്നു. അപ്പൊ വാട്ട് യു മെൻഷൻ വാസ് ദയർ.
അതെ 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 അതെ
അതെ
അതന്നെ, ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നതാണ്. ഇത് പിയാനിസ്റ്റ് ആണെങ്കിലും ഇതൊരു മാസ്റ്റർ പീസ് ആണ്, ഇതൊരു
അതെ
ഇന്നോവേഷൻ ആണ്, അപ്പൊ ഇത്
അതെ
അറിയാണ്ടിരിക്കാൻ പറ്റില്ല.
അതെ അതെ
അപ്പോ മൂന്നാമത്തെ ഭാഗം സ്ലോ ആണ്, അത് അൺകാരക്ടറിസ്റ്റിക് ആണ്. സെക്കൻഡ് ഭാഗമാണ് സാധാരണ സ്ലോ. അപ്പോ അത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫോർത്ത് മൂവ്മെന്റ് ആണ് ഏറ്റവും ഫോക്കസ് പോയിന്റ്, ഏറ്റവും നമ്മുടെ ഗോൾ ഫോർത്ത് മൂവ്മെന്റ് ആണ്. അതിലേക്ക് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി കോൺട്രാസ്റ്റ് വേണം. അതായത് നമുക്ക് ഒരു കോൺട്രാസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഡിപ്പിൽ നിന്ന് ഹൈറ്റിലോട്ട് പോകണം. ആ ഡിപ്പും ഹൈറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയാണ് ബീറ്റോവൻ തേർഡ് മൂവ്മെന്റ് സ്ലോവും ലാസ്റ്റ് മൂവ്മെന്റും എക്സ്ട്രീംലി കോൺട്രാസ്റ്റിംഗ് ആക്കുന്നത്.
കോൺട്രാസ്റ്റ്
ആ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബീറ്റോവൻ അങ്ങനെ സ്വിച്ച് ചെയ്തത്. അതും ഒരു ഇന്നോവേഷൻ ആണ് ആക്ച്വലി,
വലിയ
ഇതുവരെ
ഡിപ്പാർച്ചർ ആണ്.
കാണാത്ത. അതെ അതെ എക്സാക്ട്ലി അതെ. അതേസമയം ഈ മൂന്നാമത്തെ ഭാഗത്തിലെ അവസാനം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആദ്യം ഒരു സിംഗിംഗ് ലൈക്ക് ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഭയങ്കര മെലൻകോളിക് നിങ്ങൾ പറഞ്ഞ മാതിരി. പക്ഷെ അവസാനമാകുമ്പോൾ ഭയങ്കര ട്രയംഫന്റ് ആയി ക്യാരക്ടർ, ഭയങ്കര എന്താ പറയാ, ഭയങ്കര സ്ട്രോങ് ട്രയംഫന്റ് ഒരു സെലിബ്രേഷൻ ക്യാരക്ടറാണ്. അത് ആക്ച്വലി ഫോർത്ത് മൂവ്മെന്റിലോട്ടുള്ള ഒരു ബ്രിഡ്ജ് പോലെയാണത്, ഓട്ടു ജോയിലേക്കുള്ള ബ്രിഡ്ജ് ആണത്. പിന്നെ നമ്മുടെ സെൻട്രൽ ഫോക്കസ് പോയിന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നാലാമത്തെ ഭാഗം ഓട്ടു ജോയ്. ഓട്ടു ജോയിന്റെ സ്ട്രക്ചറ് ഹൈലി ഡിബേറ്റബിൾ ആണ്, ഇപ്പോഴും റീസെർച്ചേഴ്സ് ഇങ്ങനെ കുറെ തിയറീസ് ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ഓട്ടു ജോയിന്റെ സ്ട്രക്ചർ ഒരു സിംഫണി മാതിരിയാണ്. അതായത് ഒരു സിംഫണിയുടെ ഉള്ളിൽ വേറൊരു സിംഫണി, അങ്ങനത്തെ രീതിയിലാണ് ബീറ്റോവൻ അത് കമ്പോസ് ചെയ്തത്. അതേസമയം വേറെ ഗ്രൂപ്പ് ഓഫ് റീസെർച്ചേഴ്സ് പറയണു ഇതൊരു തീം ആൻഡ് വേരിയേഷൻ ഫോം ആണ്. അതായത് ഒരു തീം സെൻട്രൽ തീം ഉണ്ട്, അതിന്ന് വേറെ വേരിയേഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണെന്ന് വേറെ റീസെർച്ചേഴ്സ് പറയാം. അങ്ങനെ കുറെ കുറെ തിയറീസ് ഉണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓട്ടു ജോയ് ആണ് ബീറ്റോവന്റെ ഏറ്റവും പീക്ക്. ബീറ്റോവന്റെ എല്ലാ ലൈഫും സമ്മപ്പ് ചെയ്യാൻ പറ്റിയ ഒരു പീസാണ്.
അബ്സല്യൂട്ട്ലി
അതായത്
അബ്സല്യൂട്ട്ലി
അതായത് എല്ലാ കോമ്പോസിഷണൽ ടെക്നിക്സും ഓർക്കസ്ട്രൽ കോമ്പോസിഷണൽ ടെക്നിക്സും വോക്കൽ ടെക്നിക്സും ഫിലോസഫിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൽ കോണ്ടെന്റ്സും
പിന്നെ
എല്ലാം.
ഒരു ഒരു മനുഷ്യരാശിയോട് തന്നെയുള്ള അദ്ദേഹത്തിന്റെ ഒരു അവസാനത്തെ പ്രഖ്യാപനമാണ് അല്ലേ?
അതെ അതെ ഒരു പ്രൊക്ലമേഷൻ. അതെ അതെ
പ്രൊക്ലമേഷൻ ആണ്.
അതെ അതെ ഓൾ മെൻ ഷാൽ ബിക്കം ബ്രദേഴ്സ് എന്നാണ്
അതെ
അതിന്റെ. അതെ അതിന്റെ ടൈറ്റിൽ പേജിൽ മാനുസ്ക്രിപ്റ്റിൽ കണ്ടാൽ കാണാം 4 മില്യൺസ്, അതായത് മില്യൺസ് ഓഫ് പീപ്പിൾ, അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇതിന്റെ റീച്ച് എക്സ്റ്റെൻഡ് ചെയ്യണത്.
ഞാൻ ഈ ഒരു സന്ദർഭവശാൽ ഞാനൊരു കാര്യം പറയാം. ഈ വിയന്നയിൽ ഞാൻ പോയപ്പോൾ അവിടെ ഈ ഗുസ്താവ് ക്ലിംറ്റ് 9 സിംഫണി മ്യൂറലായിട്ട്
ഓ
വരച്ചിട്ടുണ്ട്. അത്
ഓക്കെ
ഞാൻ അത് നേരിട്ട് പോയി കാണാനുള്ള ഭാഗ്യം ഉണ്ടായതാണ്. അതിൻ്റെ അകത്ത് ഈ ഓട്ടു ജോയിയുടെ ഭാഗം ക്ലിംറ്റ് വരച്ചിരിക്കുന്നത് അസാമാന്യമായിട്ടാണ്. എന്തെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ഒന്ന് പോയി കാണേണ്ടത്.
ഓക്കെ
പറഞ്ഞോളൂ
ഓക്കെ
പറഞ്ഞോളൂ.
എന്തായാലും കാണാം. അത് എവിടെയായിരുന്നു?
അത് വിയന്ന വിയന്ന
വിയന്ന. ഓക്കെ, ഞാൻ വിയന്നയിൽ, ഞാൻ വിയന്നയിൽ പോകാൻ പറ്റിയില്ല, ഞാൻ ബോണിൽ പോയിണ്ടായിരുന്നു ബെറ്റോന്റെ വീട്ടിൽ,
ആ വിയന്ന ആ
അവിടെ
അതെല്ലേ
പോയിണ്ടായിരുന്നു.
ആ വിയന്നയിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ചാൽ മതി. ഈ ക്ലിംറ്റിന്റെ 9 സിംഫണി മ്യൂറൽ എവിടെയാണെന്ന് ചോദിച്ചാൽ മതി. ഇറ്റ്സ് എ വെരി ഫേമസ്
ഓക്കെ
പോയിന്റ്.
ഓക്കെ ഓക്കെ അതെന്തായാലും ഞാൻ കാണാം. പറയാൻ വന്നത്, നാലാമത്തെ ഭാഗം അതിന്റെ ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ 24 മിനിറ്റ് ആണ് നാലാമത്തെ ഭാഗം മാത്രം. ക്ലാസിക്കൽ സിംഫണീസ് നമ്മൾ പൊതുവെ നോക്കുമ്പോൾ 24 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സിംഫണിയുടെ ലെങ്ത് ആണ്
അതെ
സാധാരണ നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു പീസിലോട്ട് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് 45 മിനിറ്റ് ഫസ്റ്റ് 3 മൂവ്മെന്റ്സും. ആ ബിൽഡപ്പ് ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് നമ്മൾ പബ്ലിക്കിൽ ഇങ്ങനെ എന്നാ പിടിക്കി എന്ന് കൊടുത്താൽ അത് മനസ്സിലാവില്ല ആർക്കും. അതിലേക്കുള്ള ബിൽഡപ്പും മൊമെന്റും ചെയ്താലേ അത് ആ മെസ്സേജ് ക്ലിയർ ആവുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട്.
ഇനി പ്രധാനമായിട്ടും മിലൻ പറഞ്ഞത് ഈ 4 മൂവ്മെന്റ്സിന്റെ പ്രത്യേകതയും അതെങ്ങനെയാണ് ഓട്ടു ജോയിലേക്ക് ഫോക്കസ് ചെയ്ത് പോയതെന്നും, പിന്നെ ആദ്യമായിട്ട് മനുഷ്യ ശബ്ദം സിംഫണിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വിപ്ലവകരമായ ഒരു, പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഓട്ടു ജോയി ഒരു പ്രൊക്ലമേഷൻ എന്നുള്ള രീതിയിൽ ആയതും, മനുഷ്യൻ മരിക്കുന്നതിന് മുൻപ് മനുഷ്യരാശിയോട് വിശ്വസാഹോദര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാനുള്ള അവസരമായിട്ട് അദ്ദേഹം ഈ സിംഫണിയെ ഉപയോഗിച്ചതുമൊക്കെയാണ്. ഇനി നമ്മളിതൊരു ചെറിയ ദൈർഘ്യമേ ഉള്ളൂ, നമുക്കൊരു 30-40 മിനിറ്റോളം മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ ടോട്ടൽ സൈലൻസിൽ ഇരുന്നു കൊണ്ടാണ് ബീഥോവൻ ഇത് ഈ ശില്പം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അത് ബാഹ്യ ലോകത്തെ സൈലൻസ് അല്ല, ഈ അദ്ദേഹം പൂർണ്ണമായും ഏതാണ്ട് ബധിരനായി കഴിഞ്ഞതിന് ശേഷം അകമേ ഉണ്ടായിരുന്ന സംഗീതത്തിനെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മഹത്തായ സംഗീത ശില്പം ഇദ്ദേഹം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബീഥോവന്റെ നിശബ്ദത എന്ന് പറയുന്നത് നമ്മുടെ ഒന്നും നിശബ്ദത പോലെയല്ല, അത് സംഗീത സാന്ദ്രമായ ഒരു നിശബ്ദതയായിരുന്നു ഇല്ലേ? എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ആ ഒരു കാര്യത്തിനെ?
ഇതില് ഇതിൽ ആക്ച്വലി ഇതിനെ പറ്റി നമ്മൾ ഇവിടെ മ്യൂസിക്കൽ സൈക്കോളജിയിൽ ഇതിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു നോർമൽ ഹ്യൂമൻ ബീങ്, ഒരു ഒരാള് ഏതെങ്കിലും ഒരു സെൻസ് പോകുമ്പോൾ, അതായത് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല അങ്ങനെ ആവുമ്പോൾ, അങ്ങനത്തെ അവസ്ഥ ആവുമ്പോൾ ബാക്കിയുള്ള സെൻസസ് ഭയങ്കരമായിട്ട് അതിന്റെ പെർസെപ്ഷൻ കൂടും, നന്നായിട്ട് കൂടും. ബീറ്റോവൻ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണ്. കേൾവി ഇല്ലാത്ത കാരണം ചുറ്റും എന്താ നടക്കുന്നത് അത് പെർസീവ് ചെയ്യാൻ ഭയങ്കര ഹൈ എബിലിറ്റി ഉണ്ടായിരുന്നു. അതായത് ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു, എന്തിലൂടെയാണ് അവർ പോകുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത്, അതെല്ലാം ആൾ പെർസീവ് ചെയ്ത് ഉള്ളിൽ ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഈ മ്യൂസിക് ആസ് എ മീഡിയം ഉപയോഗിച്ച് മ്യൂസിക്കിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്നും ചുറ്റുമൊന്നും കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ആളുടെ മനസ്സിൽ നിശബ്ദത ആയിരുന്നില്ല. മനസ്സിലുള്ള കോൺഫ്ലിക്റ്റും കാരണമാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്.
അതെ
അപ്പോ ഇതിൽ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഇവിടെ മ്യൂസിക്കൽ സൈക്കോളജിയിൽ പഠിക്കുന്ന സമയത്ത് അനലൈസ് ചെയ്ത ഒരു കാര്യമാണ്. ഈ ഹ്യൂമൻ പെർസെപ്ഷൻ, അതായത് ഹിയറിങ് ഹിയറിങ്ങിനെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ 13 ടൈപ്സ് ഓഫ് ഹിയറിങ് ഉണ്ടെന്നാണ്. ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിന് 13
ഓക്കേ
ടൈപ്സ് ഓഫ് ഹിയറിങ് ഉണ്ട്.
ഓക്കേ
അതിലത്തെ ഒരു ടൈപ്പാണ് ഇന്നർ ഹിയറിങ്. അതായത് ഉള്ളില് എങ്ങനെ നമ്മൾ കേൾക്കണം, അതായത് ഒരു മ്യൂസിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു നോട്ട് പ്രസ് ചെയ്യണതിന് മുമ്പ് ആ നോട്ട് ഏത് പിച്ചാണെന്ന് ആൾക്ക് ഉള്ളിൽ കേൾക്കാൻ പറ്റും. അതാണ് ഇന്നർ ഹിയറിങ്. ബേറ്റോവനിൽ ആ ഇന്നർ ഹിയറിങ് എക്സ്ട്രീംലി അഡ്വാൻസ്ഡ് ആയിരുന്നു.
എക്സ്ട്രീംലി അഡ്വാൻസ്ഡ് ആയിരുന്നു.
അതെ. അപ്പോ ആ ഒരു ആസ്പെക്ട് കാരണമാണ് ബേറ്റോവൻ ഇങ്ങനെ കമ്പോസ് ചെയ്യാൻ പറ്റിയത്. അതായത് ഉള്ളിന്ന് ഇന്നർ ഹിയറിങ് വെച്ചിട്ടാണ് ആളത് കമ്പോസ് ചെയ്ത്. അപ്പോ ശരിക്കും പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ബേറ്റോവൻ ഫുൾ സൈലൻസ് എന്നാണ് ഇത് വന്നതെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, ഒരു 50-50 ആണ്
50-50
അങ്ങനെ
ആണ്.
പറയുമ്പോൾ. അതെ.
ഞാൻ ഈ പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഈ ഇത് ആദ്യം 1824 മെയ് 7 ഇത് വിയന്നയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ഒരു ഒരു ഇത് വായിച്ചതാണ് ഞാൻ. അദ്ദേഹം ഇത് ഗ്രൂപ്പിനോട് സദസ്സിലേക്കല്ലാതെ തിരിഞ്ഞു നിന്ന് ഇത് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
അതെ
ഇത് തീർന്നു. ഇത് തീർന്നു കഴിഞ്ഞിട്ട് സദസ്സിലുള്ളവർ എഴുന്നേറ്റ് കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിധോവൻ ഇത് അറിയുന്നില്ല, ഇത്
ആ
കേൾക്കുക. അപ്പോൾ ആ സൊപാർണോ നമ്മുടെ ഓട്ടുജോയി പാടിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടി ഇറങ്ങി വന്ന് ബിധോവനെ തിരിച്ച് നിർത്തുകയായിരുന്നു സദസ്സിലേക്ക് ഇത് അവസാനിച്ചു
അതെ
എന്ന്. എത്രമാത്രം
അതെ
ശരിയാണെന്ന് എനിക്കറിയില്ല.
അതെ അതെ അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് നമുക്ക് ലെറ്റേഴ്സിൽ കാണാൻ പറ്റും. അത്
ആ
അതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു
അത്
സ്റ്റോറിയാണ്.
വലിയ വളരെ
അപ്പം
ടച്ചിങ് ആയിട്ടുള്ളൊരു
അതെ അതെ പിന്നെ ആ റിയാക്ഷനും അങ്ങനത്തെ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയതും
അതെ
അങ്ങനത്തെ
അതെ
ഒരു റിയാക്ഷൻ കിട്ടിയതും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഏറ്റവും ഇത് ഈ ആകെയുള്ള 4 മൂവ്മെന്റ്സിലെ ആദ്യ മൂവ്മെന്റിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ മൂവ്മെന്റിൽ അദ്ദേഹത്തിന്റെ ആ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരുന്ന തിരിച്ചടികളും അദ്ദേഹം അതിന് നടത്തിയ പോരാട്ടവും അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും അദ്ദേഹത്തിൻ്റെ അനാരോഗ്യവും ബധിരതയും അനുഭവിച്ചിരുന്ന കടുത്ത ഏകാന്തതയും ഒക്കെ ഈ ആദ്യത്തെ മൂവ്മെൻറ്റിൽ കാണാം എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ രണ്ടാമത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഞാൻ അതിൻ്റെ ആ വൈകാരിക അംശങ്ങളിലേക്ക് പോകുന്നത്, അതിൻ്റെ മറ്റ് അംശങ്ങളിൽ മിലൻ സംസാരിച്ചിട്ടുണ്ടല്ലോ. രണ്ടാമത്തേതിൽ വരുമ്പോഴേക്കും ഈ ലോകാഹ്ലാദത്തിന് വേണ്ടിയുള്ള ഒരു 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 ത്വര ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു അസ്പെയറിങ് ഫോർ യുനോ
അതെ
ആ അതെ ഈ
അതെ
ലോകാഹ്ലാദങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നോട്ടം അതിൽ കാണാമെന്ന്. മൂന്നാമത്തേത് ആസ് യു റൈറ്റ്ലി സെഡ് യു നോ വീണ്ടും സ്പീഡ് ഇൻ്റെ ഫാസ്റ്റ് ഇത്
അതെ
കുറയുന്നതിനെ കുറിച്ച് പറയുന്നത്.
അതെ
മൂന്നാമത്തേത് ആകുമ്പോഴത്തേക്കും ഈ മെലങ്കളിക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ റൊമാൻറ്റിക് മൂഡുകളും
അതെ
എല്ലാം വരുന്ന രീതിയിൽ വരികയും നാലാമത്തേതിൽ ഈ സർവ മനുഷ്യർക്കുമായുള്ള സമർപ്പണത്തിലേക്ക് ഇത് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് മിലൻ അതിനെ വളരെ അതിൻ്റെ മ്യൂസിക്കാലിറ്റിയും അതിൻ്റെ സാങ്കേതികതയും സംഗീതത്തിൻ്റെ ചരിത്രത്തിൽ പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ചരിത്രത്തിൽ എന്തെല്ലാം വിപ്ലവങ്ങളാണ് ഒരൊറ്റ സിംഫണി കൊണ്ട് ഇദ്ദേഹം ഉണ്ടാക്കിയതെന്നെല്ലാം പറഞ്ഞു. ഞാൻ അതിൽ ഒന്ന് കൂട്ടിച്ചേർക്കുക മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ
മനസ്സിലായി.
ചെയ്തത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഈ 9ാം സിംഫണി അതിനുശേഷമുള്ള പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൽ ഉണ്ടാക്കിയ പ്രതിധ്വനികളും സ്വാധീനങ്ങളും ഒക്കെ എന്താണ്?
ഈ ബേറ്റോവൻ നമ്മൾ ഒരു നമ്മൾ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുമ്പോൾ 3 ഫിഗേഴ്സ് ആണ് നമ്മുടെ ഇതിലേക്ക് വരാം. അതായത് ഹൈഡൻ, മൊസാർട്ട്, ബേറ്റോവൻ. ബേറ്റോവൻ ആണ് ഈ ക്ലാസിക്സിൽ ലാസ്റ്റ് കമ്പോസർ എന്നാണ് കുറെ റീസെർച്ചേഴ്സും പറയുന്നത്. ബേറ്റോവൻ ആക്ച്വലി ആണ് ക്ലാസിക്കിൽ നിന്ന് റൊമാൻറ്റിക് എറയിലേക്ക് ബ്രിഡ്ജ് ചെയ്തത്. കാരണം അത് മ്യൂസിക്കിലും കാണാം, 9th സിംഫണിയിൽ പ്രത്യേകിച്ച് കാണാം. ഈ ക്ലാസിക്കൽ ടെൻഡൻസീസ് ബ്രേക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് വന്നതും അത് ആക്ച്വലി റൊമാൻറ്റിക് എറയിലത്തെ കമ്പോസേഴ്സിനെ നന്നായിട്ട് ഷേപ്പ് ചെയ്തു. കാരണം റൊമാൻറ്റിക് എറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ആസ്പെക്ട്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ക്ലാസിക്കൽ പീരീഡിലാണെങ്കിൽ സൊസൈറ്റിയാണ്, സൊസൈറ്റിയാണ് റൂൾസ് ഉണ്ടാക്കണത്, സൊസൈറ്റിയാണ് ഓർഡർ ഉണ്ടാക്കണത്, സൊസൈറ്റിയാണ് എല്ലാം ഓർഗനൈസ് ചെയ്യണത്. പക്ഷെ റൊമാൻറ്റിക് എറയിൽ ഞാനാണ് എല്ലാം ഓർഗനൈസ് ചെയ്യണത്, എൻ്റെ റൂൾസ് ആണ്, എൻ്റെ ടാലൻ്റ് ആണ്, എൻ്റെ ആർട്ടാണ്, ഒക്കെ എൻ്റെയാണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പവറാണ് റൊമാൻറ്റിക് എറയിൽ. ബീറ്റോവൻ ആണ് ക്ലാസിക്കൽ പീരീഡിലെ ആദ്യമായിട്ട് ഇങ്ങനെ ഇൻഡിവിജ്വലി ഒരാള് ഒരു സൊസൈറ്റിയുടെ റൂൾസ് എടുത്ത് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെൻസിൽ ആളാണ് റൊമാൻറ്റിക് പീരീഡിലത്തെ കമ്പോസേഴ്സിനെ ഷേപ്പ് ചെയ്തത്. ആളുടെ മ്യൂസിക് മ്യൂസിക് നോക്കുകയാണെങ്കിലും വേറെ ആർട്ട് ഫോംസ് നോക്കുകയാണെങ്കിലും ആളാണ് അത് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. കാരണം ക്ലാസിക്കൽ പീരീഡിൽ കമ്പോസേഴ്സ് പബ്ലിക്കിന് പിടിക്കാത്ത വർക്കാണെങ്കിൽ അത് അവർ പബ്ലിഷ് ചെയ്യില്ല. അഥവാ പബ്ലിഷ് ചെയ്യുകയാണെങ്കിലും അത് പബ്ലിക് ഭയങ്കര ക്രിട്ടിക്കലി ആയിട്ടാണ് അവർ റിസീവ് ചെയ്യുക. ബീറ്റോവന് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഫോർ എക്സാമ്പിൾ 1803 ആളുടെ രണ്ടാമത്തെ സിംഫണി ഭയങ്കര ക്രിട്ടിക്കലായിട്ടാണ് എല്ലാവരും അത് റിസീവ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 1805 ആളുടെ ഒരേ ഒരു ഓപ്പറ ഫിഡേലിയോ,
അതെ.
അതും ആൾക്കാർ ഭയങ്കര കെയോട്ടിക് ആണ്, ഇത് കേൾക്കാൻ പറ്റില്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്, റിസീവ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ മ്യൂസിക് ആണ്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബീറ്റോവന് മിഡിൽ പീരീഡിൽ. അപ്പോ ആൾക്കാർക്ക് പേടിയായിരുന്നു പൊതുവെ, ഇത് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ, അങ്ങനെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ ബീറ്റോവൻ അത് പിടിച്ച് മാറ്റി, ആ ഒരു സ്റ്റിഗ്മ മാറ്റി. അതുകൊണ്ടാണ് റൊമാൻറ്റിക് കേരളത്തെ കമ്പോസേഴ്സ് ഇങ്ങനെ കൂടുതൽ ഇൻഡിവിജ്വൽ, അതിന്റെ ഫ്രേസ് ഉള്ളത് ഇൻഡിവിജ്വൽ ക്രിസ്റ്റലൈസേഷൻ ആണ്. അത് ക്രിസ്റ്റൽസ് ആയിട്ട് ഇങ്ങനെ ഓരോ കമ്പോസേഴ്സും ഇങ്ങനെ ഒരേ ഒരു ക്രിസ്റ്റൽ ആയിട്ട് ഇങ്ങനെ എമേജ് ചെയ്തു വന്നു. പിന്നെ മ്യൂസിക്കൽ ആസ്പെക്ട്സിൽ നോക്കുകയാണെങ്കിൽ ഈ 9-ാമത്തെ സിംഫണിയിലത്തെ എലമെന്റ്സ് അല്ലെങ്കിൽ മെയിൻ തീംസ് വേറെ റൊമാൻറ്റിക് പീരീഡിലത്തെ കമ്പോസേഴ്സ് കുറച്ച് എന്താ പറയുക, ഒരു ഡെഡിക്കേഷൻ പോലെ ഇങ്ങനെ ബോറോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബ്രാംസ്, ജർമ്മൻ കമ്പോസർ, ആളുടെ 1-ാമത്തെ സിംഫണിയുടെ ഫൈനൽ മൂവ്മെന്റിൽ, പിന്നെ ബ്രുക്നർ, പിന്നെ ദോഷാക്ക്, പിന്നെ മോഡേണിലാണെങ്കിൽ ബാർട്ടോക്ക് ഹംഗേറിയൻ കമ്പോസർ. പിന്നെ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ചിലപ്പോ ബെർലിൻ വാളിന്റെ ഫോൾ 1989-ൽ, യൂണിഫിക്കേഷൻ, ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ ആയിരുന്ന ആ ദിവസം അവര്
ഈവൻ യൂറോപ്യൻ യൂണിയന്റെ ആന്തത്തിലും.
യൂറോപ്യൻ ആന്തം, അതെ. പിന്നെ ഒളിമ്പിക് ഗെയിംസിൽ ഫോർ എക്സാമ്പിൾ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ജർമ്മനിയിലത്തെ ടീംസ് യുണൈറ്റ് ചെയ്ത് ആദ്യമായിട്ട് വന്നപ്പോ അവരുടെ നാഷണൽ ആന്തം ആയിട്ട് അവർ പ്രസന്റ് ചെയ്തതാണ്.
അല്ല, ബെർലിൻ ബെർലിൻ വാളിന്റെ കംപ്ലീറ്റ് ചെയ്തില്ല അപ്പോഴേക്ക്, ഞാൻ ഇടയ്ക്ക്
ബെർലിൻ വാളിൽ 1989-ൽ അത് സെലിബ്രേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെർലിനില് ലിയോണാർഡ് ബേൺസ്റ്റൈൻ കണ്ടക്ടർ ആയിട്ട് ഈ 9th സിംഫണി. അതാണ് അതാണ് എന്റെ ഫേവറിറ്റ്, എന്റെ ഫേവറിറ്റ് റെക്കോർഡിംഗ് അതാണ്.
അത് തന്നെ,
കാരണം അതിന്റെ പിന്നിലുള്ള മെസ്സേജ് ശരിക്കും അതാണ് അതിന്റെ എയിം, ബെർലിൻ വാളിന്റെ ഫോൾ.
ഇപ്പൊ തന്നെ കഴിഞ്ഞ 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 ആഴ്ചയിൽ ഞാൻ നമ്മുടെ പലസ്റ്റീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു ഫ്ലാഷ് മോബ് വന്നിട്ട് ഓ ടു ജോയ് പെർഫോം ചെയ്ത് കിട്ടും. അതാണ്,
അതൊരു ഒരു എന്താ പറയാ, ഒരു യൂണിവേഴ്സൽ സിംബിൾ ഓഫ് പീസ് ആയി പോയി.
അതെ,
അതായത് ഒരു പീസും ഫ്രീഡം, യൂണിവേഴ്സൽ ബ്രദർഹുഡും മെയിൻ ആയിട്ട് ജീവിതത്തിലുള്ളത് ദൈവമാണ്. അതാണ് അതിന്റെ സിംബോളിക് മീനിങ് എന്ന് പറയാം. അപ്പോ അങ്ങനെ അതാണ്.
ഇനി ഞാൻ ഈ വാട്ട് ആർ യു സ്റ്റഡിയിങ് ദേർ നൗ?
ഞാൻ കൊറേ അങ്ങനെ കൊറേ സബ്ജക്ട്സ് ഉണ്ട് ആക്ച്വലി, പക്ഷെ മെയിൻലി പെർഫോമിംഗ് ആണ്, പിയാനോ പെർഫോമിംഗ് ആണ് മെയിൻലി പഠിക്കുന്നത്. പക്ഷെ അതല്ലാണ്ട് കൊറേ സബ്ജക്ട്സ് ഉണ്ട്, അതായത് ഫിലോസഫി, സൈക്കോളജി, ഹിസ്റ്ററി ഓഫ് മ്യൂസിക്, ഹിസ്റ്ററി ഓഫ്
ഫിലോസഫി
ആർട്സ്,
ഓഫ് മ്യൂസിക് ആണോ?
ഫിലോസഫി ജനറൽ, ഫിലോസഫി ഇൻ
ജനറൽ
മ്യൂസിക്
ഫിലോസഫി.
രണ്ടുമുണ്ട്. പിന്നെ മ്യൂസിക്കൽ സൈക്കോളജി, മ്യൂസിക്കൽ പെഡഗജി, പിന്നെ ഹിസ്റ്ററി ഓഫ് മ്യൂസിക്, ഹിസ്റ്ററി ഇൻ ജനറൽ, ഹിസ്റ്ററി ഓഫ് പെർഫോമിംഗ് ആർട്സ്, സോൾഫീജിയോ, ഹാർമണി, പോളിഫോണി, അതൊക്കെ മ്യൂസിക് അഡ്വാൻസ്ഡ് മ്യൂസിക്കൽ സബ്ജക്ട്സ് ആണ്. പക്ഷെ മെയിൻലി ഇതാണ്, പിയാനോ പെർഫോമിംഗ് ആണ്.
മെയിൻലി ചെയ്യുന്നത്.
അതെ.
ഓക്കെ, ഇനി ഡൽഹി വഴി വരുന്നുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കണം, നമ്മുടെ വീട്ടിൽ വരണം കേട്ടോ.
തീർച്ചയായിട്ടും.
ഈ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ പ്രായമായ തലമുറയാണ്. നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ എന്താണ് പറയുന്നത്, ഈ ബിഥോവന്റെ നാലാം മൂവ്മെന്റിൽ പറയുന്ന ആ ഒരു ഒരു വിശ്വസാഹോദര്യവും മനുഷ്യരാശിയോട് തോന്നുന്ന സമർപ്പണ ഭാവവും ഒരു എന്താണ് പറയുന്നത് ഒപ്റ്റിമിസവും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതൊക്കെ നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോഴാണ്. അപ്പോൾ 200 കൊല്ലം പഴക്കമായ ഒരു മഹത്തായ സാംസ്കാരികമായ ഒരു എടുപ്പിനെ കുറിച്ച് സംസാരിക്കുവാൻ മില്ലനെ പോലെയുള്ള ഒരാളിനെ കിട്ടിയതാണ് ഈ ദില്ലി ദാലിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം. ഐ നോ യു ആർ ബിസി ദേ. ഇത്രയും സമയം ഈ മലയാളം പോഡ്കാസ്റ്റിന് നൽകിയതിലുള്ള താങ്ക്സ് ഞാൻ പറയുകയാണ്. താങ്ക് യു ആൻഡ് ബെസ്റ്റ് ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ലൈഫ്.
താങ്ക് യു താങ്ക് യു.
താങ്ക് യു.